നെതർലാൻഡ്സും സ്കാൻഡിനേവിയും. നെതർലാൻഡ്സിൽ പോപ്പിൻ്റെ മർദ്ദന ഭരണം വളരെ നേരത്തെ തന്നെ കഠിനമായ എതിർപ്പ് വിളിച്ചു വരുത്തി. ലൂതറിൻ്റെ കാലത്തിന് 700 വർഷം മുൻപ് തന്നെ റോമിലെ പോപ്പിനെ അവിടെ നയതന്ത്ര പ്രതിനിധികളായിട്ട് അയക്കപ്പെട്ട 2 നിർഭയരായ ബിഷപ്പുമാർ ചോദ്യം ചെയ്തിരുന്നു. അവർ പോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ തനി ശൈലി കണ്ട് മനസ്സിലാക്കി. ദൈവം തൻ്റെ രാജ്ഞിയും മണവാട്ടിയുമാക്കിയ സഭയ്ക്ക് അവളുടെ കുടുംബത്തിന് മേന്മയേറിയതും നിലനിൽക്കുന്നതുമായ ജീവിത മാർഗങ്ങൾ മാഞ്ഞുപോകാത്തതും കളങ്കപ്പെടാത്തതുമായ സ്ത്രീധനമായി നൽകി. നിത്യമായ കിരീടവും ചെങ്കോലും നൽകി. ഇതെല്ലാം ഒരു മോഷ്ടാവ് തട്ടിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വന്തം പ്രയോജനത്തിനാക്കി തീർത്തു. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു പാസ്റ്റർ ആയിരിക്കുന്നതിന് പകരം നിങ്ങൾ ആട്ടിൻകൂട്ടത്തിന് ഒരു ചെന്നായി ആയിത്തീർന്നു. നിങ്ങൾ ഒരു അത്യുന്നത ബിഷപ്പാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. എന്നാൽ നിങ്ങൾ ഒരു മർദ്ദന ഭരണക്കാരനായിട്ട് വിരാജിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ദാസന്മാരുടെ ദാസനായിരിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ പ്രഭുക്കന്മാരുടെ പ്രഭു ആകാനാണ് പരിശ്രമിക്കുന്നത്. നിങ്ങൾ ദൈവകൽപ്പനയെ അവഹേളിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളോളം എല്ലാ സഭകളെയും പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. നാം പൗരന്മാരായിരിക്കുന്ന ദൈവപട്ടണം സ്വർഗത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തുന്നു. അത് പ്രവാചകന്മാരാൽ ബാബിലോൺ എന്ന പേര് പറയപ്പെട്ട പട്ടണത്തേക്കാൾ മഹത്വമേറിയതാണ്. ബാബിലോൺ ദൈവികമെന്ന് ഭാവിക്കുന്നു. അതിൻ്റെ ബുദ്ധി അനശ്വരമെന്ന് വിളിക്കുന്നു. ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല, തെറ്റിപ്പോകയുമില്ല എന്ന് അവകാശപ്പെടുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനി ഉയർത്തുവാൻ മറ്റു പലരും 100 വർഷം ഉയർന്നു വന്നു. ആരംഭകാലത്തെ അധ്യാപകർ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പല പേരുകളിൽ അറിയപ്പെട്ട് വൈഡോയിസ് മിഷണറിമാരുടെ സ്വഭാവം ഉൾക്കൊണ്ട് സുവിശേഷത്തിൻ്റെ അറിവ് എല്ലായിടത്തും പ്രചരിപ്പിച്ച് നെതർലാൻഡിൽ പ്രവേശിച്ചു. അവരുടെ ഉപദേശം വേഗം വ്യാപിച്ചു. വാൾഡൻസൻ ബൈബിൾ അവർ പദ്യരൂപത്തിൽ ഡച്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിൽ വലിയ പ്രയോജനമുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചു. തമാശകളും കെട്ടുകഥകളും ഇല്ല. താഴ്ന്ന തരത്തിലുള്ള നിസ്സാര കാര്യങ്ങളും വസ്തുതകൾ വളച്ചൊടിക്കലുമില്ല. പിന്നെയോ സത്യവചനം അല്പം ചിലത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതും ആണ്. ഇപ്പോൾ റോമാസഭയുടെ പീഡനം തുടങ്ങി. എന്നാൽ പീഡനത്തിൻ്റെ മധ്യത്തിലും വിശ്വാസികൾ വർദ്ധിക്കുവാൻ തുടങ്ങി. മതപരമായ കാര്യങ്ങളിൽ വേദപുസ്തകം മാത്രമാണ് തെറ്റില്ലാത്ത ആധികാരികമായത് എന്നും വിശ്വസിക്കുവാൻ ആരെയും നിർബന്ധിക്കുവാൻ പാടില്ല. പിന്നെയോ പ്രസംഗത്തിൽ കൂടെ നേടിയെടുക്കണമെന്നും അവർ പ്രഖ്യാപിച്ചു. ലൂഥറിൻ്റെ പഠിപ്പിക്കലിനോട് അനുഭാവമുള്ളവർ നെതർലാൻഡിലുണ്ടായിരുന്നു. കാര്യഗൗരവമുള്ളവരും വിശ്വസ്തരുമായ ആളുകൾ എഴുന്നേറ്റ് സുവിശേഷം പ്രസംഗിച്ചു. ഹോളണ്ടിലെ ഒരു സംസ്ഥാനത്തു നിന്നും മെന്നോ സൈമൻസ് വന്നു. ഒരു റോമൻ കത്തോലിക്കനായി വിദ്യാഭ്യാസം ചെയ്ത് പൗരോഹിത്യത്തിനായി കൈവയ്പ് സ്വീകരിച്ച് ബൈബിളിനെക്കുറിച്ച് അറിവില്ലാതെ വിപരീതോപദേശക്കാരനെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്ന് അത് വായിക്കാതിരുന്നു. വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമായി മാറുന്നു എന്ന സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഒരു സംശയം കലശലായിട്ടുണ്ടായപ്പോൾ അത് സാത്താൻ്റെ ഒരു പരീക്ഷയാണ് എന്ന് കരുതി പ്രാർത്ഥനയിലൂടെയും ഏറ്റുപറച്ചിലിൽ കൂടിയും അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മനസാക്ഷിയുടെ കുറ്റം വിധിക്കുന്ന ശബ്ദത്തെ നിശബ്ദമാക്കാൻ പരിശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കുറച്ചു കാലം കഴിഞ്ഞ് പുതിയ നിയമം വായിക്കുന്നതിലേക്ക് താൻ നയിക്കപ്പെട്ടു. ഇത് ലൂഥറിൻ്റെ എഴുത്തുകൾക്കൊപ്പം തന്നെ നവീകരണ ദൂത് സ്വീകരിക്കുവാൻ കാരണമാക്കി. അധികം താമസിയാതെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ 2 സ്നാനം സ്വീകരിച്ചു എന്ന കാരണത്താൽ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ ശിരച്ഛേദം ചെയ്യുന്നത് താൻ കണ്ടു. ഇത് ശിശുസ്നാനത്തെപ്പറ്റി വേദപുസ്തകം പറയുന്നത് പഠിക്കുവാൻ തന്നെ നയിച്ചു. തിരുവചനത്തിൽ അതിന് തെളിവൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ വ്യവസ്ഥയായിട്ട് മാനസാന്തരവും വിശ്വാസവും എല്ലായിടത്തും ആവശ്യപ്പെട്ടിരിക്കുന്നു. മെനോ റോമൻ സഭയിൽ നിന്ന് പിന്മാറി തൻ്റെ ജീവിതം താൻ സ്വീകരിച്ച സത്യം പഠിപ്പിക്കുന്നതിന് സമർപ്പിച്ചു. ജർമ്മനിയിലും നെതർലാൻഡ്സിലും ഒരു വിഭാഗം മതഭ്രാന്തന്മാർ എഴുന്നേറ്റ് യുക്തിരഹിതവും രാജ്യദ്രോഹപരവുമായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും നിയമവാഴ്ചയെയും മാന്യതയെയും തകർത്തുകൊണ്ട് അക്രമാസക്തവും കലാപകലുഷിതവുമായി കൊണ്ടിരുന്നു. ഈ മതഭ്രാന്തന്മാരുടെ പഠിപ്പിക്കലിൻ്റെ ഭയാനകമായ ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മെനോ ആ ഉപദേശങ്ങളെ ശക്തമായി എതിർത്തു. ഇവരുടെ തെറ്റായ ഉപദേശങ്ങളിൽ വഴിതെറ്റിപ്പോയ അനേകർ ഉണ്ടായിരുന്നെങ്കിലും പഴയ ക്രിസ്ത്യാനികളുടെ പിന്തുടർച്ചക്കാരായ അനേകർ വാൾഡൻസിൻ്റെ ഉപദേശത്തിൻ്റെ ഫലങ്ങളായി ഉണ്ടായിരുന്നു. ഈ വിഭാഗക്കാരുടെ ഇടയിൽ വളരെ ഉത്സാഹത്തോടെ മെനോ അധ്വാനിച്ച് വിജയിച്ചു. തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യവും സഹിച്ച് പലപ്പോഴും ജീവന് ഭീഷണിയോടുകൂടെ 25 വർഷം അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം നെതർലാൻഡ്സിലും വടക്കൻ ജർമ്മനിയിലും സഞ്ചരിച്ച് പ്രധാനമായും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് വിപുലമായ സ്വാധീനം ഉണ്ടാക്കി. പരിമിതമായ വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നല്ല വാക്ചാതുര്യവും പതറാത്ത സത്യസന്ധതയും വിനയവും താഴ്മയും അനുകമ്പയും ഉള്ളവനും താൻ പഠിപ്പിച്ച തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്തു. തൻ്റെ അനുയായികൾ ചിതറിപ്പോകുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. മുൻസ്റ്ററിറ്റുകൾ എന്ന മതഭ്രാന്തന്മാരാൽ അവർ വളരെ കഷ്ടം സഹിക്കുകയും ചിന്താക്കുഴപ്പത്തിൽ അകപ്പെടുകയും ചെയ്തു. എന്നിട്ടും വളരെ പേർ തൻ്റെ അധ്വാനത്താൽ മാനസാന്തരപ്പെട്ടു. നെതർലൻഡ്സിലെ പോലെ നവീകരണ ദൂത് മറ്റെങ്ങും സാധാരണയായി സ്വീകരിച്ചില്ല. ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ അതിൻ്റെ അനുയായികൾ അധികമായി പീഡിപ്പിക്കപ്പെട്ടുള്ളൂ. ജർമ്മനിയിൽ ചാൾസ് അഞ്ചാമൻ നവീകരണം നിരോധിച്ചു. ആ വിശ്വാസക്കാരെ വധിക്കുവാൻ തനിക്ക് താൽപ്പര്യവുമുണ്ടായിരുന്നു. എന്നാൽ രാജകുമാരന്മാർ തൻ്റെ ഉദ്യമത്തിന് തടസ്സം നിന്നു. നെതർലാൻഡ്സിൽ തനിക്ക് വളരെ അധികാരവുമുണ്ടായിരുന്നു. മർദ്ദനത്തിനുള്ള വിളംബരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ബൈബിൾ വായിക്കുന്നതിനും കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും കൊലത്തൂണിൽ മരണശിക്ഷ വരുത്തിവെക്കുന്നതായിരുന്നു. രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങാതിരിക്കുന്നതും ഒരു പാട്ടുപാടുന്നതും എല്ലാം മരണശിക്ഷയ്ക്ക് കാരണമാണ്. തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ പോലും കുറ്റം വിധിച്ചു. പുരുഷന്മാരാണെങ്കിൽ വാളാൽ മരിക്കണം, സ്ത്രീകളാണെങ്കിൽ ജീവനോടെ കുഴിച്ചിടപ്പെടണം. ചാൾസിൻ്റെയും ഫിലിപ്പ് രണ്ടാമൻ്റെയും ഭരണത്തിന് കീഴിൽ ആയിരങ്ങൾ നശിച്ചു. ഒരു പ്രാവശ്യം ഒരു കുടുംബത്തെ മുഴുവൻ കുറ്റവിചാരണ നടത്തുന്നവരുടെ മുമ്പിൽ കൊണ്ടുവന്നു. ചുമത്തപ്പെട്ട കുറ്റം അവർ കുർബാനയിൽ സംബന്ധിക്കാതെ വീട്ടിൽ വച്ച് ആരാധിച്ചു എന്നതായിരുന്നു. രഹസ്യ ആരാധനയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ഇളയ മകൻ പറഞ്ഞത്, ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് ദൈവമേ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ ഭരണം നന്നായിരിക്കണമേ, ജീവിതം സന്തുഷ്ടമായിരിക്കണമേ, ഞങ്ങളുടെ ന്യായാധിപന്മാരെ ദൈവം സംരക്ഷിച്ചു കൊല്ലണമേ എന്നായിരുന്നു. ചില ന്യായാധിപന്മാർ വളരെ വികാരാധീനരായി എങ്കിലും പിതാവിനും തൻ്റെ പുത്രന്മാരിൽ ഒരുവനും മരണശിക്ഷ വിധിച്ചു. പീഡകന്മാരുടെ ഉഗ്രകോപത്തിന് തുല്യമായിരുന്നു രക്തസാക്ഷികളുടെ വിശ്വാസം. പുരുഷന്മാർ മാത്രമല്ല, ദുർബലരായ സ്ത്രീകളും യുവതികളും കൂടി അചഞ്ചലമായ ധൈര്യം കാഴ്ചവെച്ചു. ഭർത്താക്കന്മാർ അഗ്നിയിൽ വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാർ അടുത്തുനിന്നുകൊണ്ട് ആശ്വാസവാക്കുകൾ പറയുകയും പ്രോത്സാഹിപ്പിക്കാനായി കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും. അവിവാഹിതരായ യുവതികൾ അവരെ ജീവനോടെ കുഴിച്ചിടുന്ന കുഴിയിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് പോലെ കിടക്കും. തീച്ചൂളയിലേക്കാണെങ്കിൽ തങ്ങൾക്കുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ വിവാഹത്തിന് പോകുന്നത് പോലെ പോകും. അജ്ഞാനമതം സുവിശേഷത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച കാലത്തെപ്പോലെ ക്രിസ്ത്യാനികളുടെ രക്തം വിത്തായിരുന്നു. പീഡനം സത്യത്തിന് സാക്ഷികളെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി. കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ജനങ്ങളുടെ ദൃഢനിശ്ചയത്താൽ കോപിഷ്ഠനായ രാജാവ് വർഷം തോറും തൻ്റെ ക്രൂരപ്രവൃത്തി തുടരുവാൻ ശ്രമിച്ചുവെങ്കിലും നിഷ്ഫലമായി. ഓറഞ്ച് എന്ന സ്ഥലത്തെ കുലീനനായ വില്യത്തിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം ഹോളണ്ടിന് നേടിക്കൊടുത്തു. പീഡ്മണ്ട് മലനിരകളിലും ഫ്രാൻസിലെ സമതലങ്ങളിലും ഹോളണ്ടിൻ്റെ കടൽത്തീരങ്ങളിലും സുവിശേഷത്തിൻ്റെ വളർച്ച അതിൻ്റെ അനുയായികളുടെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതാണ്. എന്നാൽ വടക്കൻ രാജ്യങ്ങളിൽ അത് സമാധാനപരമായ ഒരു പ്രവേശനം കണ്ടു. വിറ്റൻബർഗിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ നവീകരണ ദൂത് സ്കാൻഡിനേവിയയിലേക്ക് വഹിച്ചുകൊണ്ടുപോയി. ലൂഥറിൻ്റെ എഴുത്തുകളുടെ പ്രസിദ്ധീകരണവും വെളിച്ചം പരത്തി. വടക്കൻ പ്രദേശങ്ങളിലെ സാധാരണക്കാരും അധ്വാനശീലരുമായ ആളുകൾ റോമിൻ്റെ അഴിമതിയിൽ നിന്നും ആഡംബരത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ബൈബിളിലെ വിശുദ്ധിയെയും ലാളിത്യത്തെയും ജീവദായകമായ സത്യത്തെയും സ്വാഗതം ചെയ്തു. ഡെൻമാർക്കിലെ നവീകരണ കർത്താവായ ടാസൻ ഒരു കൃഷിക്കാരൻ്റെ മകനായിരുന്നു. നല്ല ബുദ്ധിയുടെ ലക്ഷണങ്ങളൊക്കെ കുട്ടിയിൽ നേരത്തെ കണ്ടു തുടങ്ങുകയും വിദ്യാഭ്യാസത്തിനായി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കന്മാരുടെ സാഹചര്യം അത് നിഷേധിച്ചു. അങ്ങനെ അവനൊരു സന്യാസി മഠത്തിൽ പ്രവേശിച്ചു. ഇവിടെ തൻ്റെ ജീവിതം വിശുദ്ധിയും ജോലിയിലെ കരുതലും വിശ്വസ്തതയും മേലധികാരിയുടെ അനുഭാവം ലഭ്യമാക്കി. ഭാവിയിൽ സഭയ്ക്ക് നല്ല സേവനമായി തീരാവുന്ന താലന്തുകൾ വാഗ്ദാനം ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടു. ജർമ്മനിയിലോ നെതർലാൻഡിലോ ഉള്ള സർവകലാശാലയിൽ തനിക്ക് വിദ്യാഭ്യാസം നൽകുവാൻ നിശ്ചയിച്ചു. അവൻ വിറ്റൻബർഗിൽ പോകുവാൻ പാടില്ല എന്ന വ്യവസ്ഥയിന്മേൽ ഇഷ്ടമുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുവാൻ അനുവദിച്ചു. സഭയുടെ പണ്ഡിതൻ വിപരീതോപദേശ വിഷത്താൽ അപകടത്തിൽ. റോമാസഭയുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്ട് അടിച്ചമർത്തലിൽ തളർന്നുപോയി. അവർക്ക് തിരുവെഴുത്തുകളില്ലായിരുന്നു. ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയ മതം മനസ്സുകളിൽ വെളിച്ചം പകർന്നുകൊടുത്തില്ല. അവർ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ജാതീയമായ അന്ധവിശ്വാസത്തിലേക്കും പരിചയങ്ങളിലേക്കും തിരിച്ചു പോകുകയായിരുന്നു. രാഷ്ട്രം വിരുദ്ധ ചേരികളായി വിഭാഗിക്കപ്പെട്ടു. തുടർച്ചയായുള്ള കലഹം മൂലം എല്ലാവരുടെയും കഷ്ടപ്പാട് വർദ്ധിച്ചു. രാജ്യത്തും സഭയിലും ഒരു നവീകരണം നടപ്പാക്കുവാൻ രാജാവ് നിശ്ചയിച്ചു. അതിനായി റോമിനെതിരായുള്ള പോരാട്ടത്തിന് ഈ കഴിവുറ്റ സഹായികളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. സ്വീഡനിലെ രാജാവിൻ്റെയും പ്രധാനപ്പെട്ട വ്യക്തികളുടെയും മുൻപാകെ റോമാസഭക്കാർക്ക് എതിരായി ഒലാഫ് പെട്രി വളരെ തന്മയത്വത്തോടുകൂടി നവീകരണ വിശ്വാസത്തിൻ്റെ തത്വങ്ങൾക്കായി വാദിച്ചു. പുരോഹിതന്മാരുടെ ഉപദേശങ്ങൾ തിരുവെഴുത്തുകളുമായി യോജിക്കുന്നുവെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വിശ്വാസത്തിൻ്റെ അത്യാവശ്യ ഉപദേശങ്ങൾ ലളിതവും വ്യക്തവുമായ രീതിയിൽ ബൈബിളിൽ നൽകിയിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കാം. ക്രിസ്തു പറഞ്ഞു, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. യോഹന്നാൻ 7:16. പൗലോസ് പറഞ്ഞു, തനിക്ക് ലഭിച്ചതല്ലാതെ മറ്റേതെങ്കിലും സുവിശേഷം പ്രസംഗിച്ചാൽ താൻ ശപിക്കപ്പെട്ടവനാകും. ഗലാത്യർ 1:8. നവീകരണ കർത്താവ് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ അവരുടെ ഇഷ്ടപ്രകാരം വിശ്വാസ പ്രമാണം ഉണ്ടാക്കി അത് രക്ഷയ്ക്ക് അത്യാവശ്യമായിട്ട് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ദൈവകൽപ്പനയ്ക്കെതിരാകുമ്പോൾ സഭയുടെ നിയമങ്ങൾക്ക് അധികാരമില്ല എന്ന് താൻ തെളിയിച്ചു. വിശ്വാസത്തിനും പ്രവൃത്തിക്കും ആധാരം ബൈബിൾ മാത്രം എന്ന മഹത്തായ നവീകരണ തത്വത്തിൽ താൻ ഉറച്ചുനിന്നു. താരതമ്യേന അപ്രധാനമായ ഒരു വേദിയിലാണ് ഈ മത്സരം നടത്തിയതെങ്കിലും നവീകരണക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ എങ്ങനെയുള്ളവർ എന്ന് നമുക്ക് കാണിച്ചു തരുവാൻ പര്യാപ്തമാണ്. അവർ നിരക്ഷരരോ വിഭാഗീയവാദികളോ ഒച്ചവയ്ക്കുന്ന വിവാദക്കാരോ അല്ലായിരുന്നു. പിന്നെയോ അവർ ദൈവവചനം നന്നായി പഠിച്ചവരായിരുന്നു. ദൈവവചനമായ ആയുധശാല അവർക്ക് നൽകിയ സർവായുധവർഗം ശരിക്കും പ്രയോഗിക്കാൻ നിപുണന്മാരായിരുന്നു. പാണ്ഡിത്യത്തിൽ അവർ അവരുടെ കാലഘട്ടത്തേക്കാൾ മുന്നിലായിരുന്നു. നാം നമ്മുടെ ശ്രദ്ധയെ വിറ്റൻബർഗിനെ പോലെയും സൂറിച്ചിനെ പോലെയും ഉജ്ജ്വലമായ കേന്ദ്രങ്ങളിലേക്കും ലൂഥർ, മെലങ്തൺ, സ്വിംഗ്ലി, ഓഗലംബാഡിയസ് മുതലായ പ്രസിദ്ധമായ പേരുകളിലേക്കും കേന്ദ്രീകരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞേക്കാം, ഇവർ ആയിരുന്നു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. സ്വീഡനിലെ നവീകരണ നേതാക്കന്മാരിൽ രണ്ടു പേർ, ഒലാഫും ലാറഷസ് പെട്രിയും, ഒറിബ്രോയിലെ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മക്കളായിരുന്നു. അവർ ലൂഥറിൻ്റെയും മെലങ്തൻ്റെയും വിദ്യാർത്ഥികളായിരുന്നു. അവർ അങ്ങനെ പഠിച്ച് സത്യം പഠിപ്പിക്കുവാൻ വളരെ കരുതലുള്ളവരായിരുന്നു. മഹാനായ നവീകരണ നേതാവിനെ പോലെ ഒലാഫ് തൻ്റെ തീക്ഷ്ണതയും വാക്ചോദര്യവും കൊണ്ട് ജനത്തെ ഉണർത്തിയപ്പോൾ ലാറൻഷ്യസ് മെലങ്തനെ പോലെ വിദ്യാസമ്പന്നനും ചിന്താശീലനും ശാന്തനുമായിരുന്നു. രണ്ടുപേരും വളരെ ദയാശീലരും വളരെ ഉന്നതമായ വേദപാണ്ഡിത്യമുള്ളവരും സത്യം പ്രചരിപ്പിക്കുന്നതിൽ ധൈര്യശാലികളുമായിരുന്നു. റോമാസഭക്കാരിൽ നിന്നുമുള്ള എതിർപ്പ് കുറവല്ലായിരുന്നു. അന്ധവിശ്വാസികളും അജ്ഞരുമായ ആളുകളെ കത്തോലിക്ക പുരോഹിതൻ ഇളക്കിവിട്ടു. ഒലാഫ് പെട്രി പലപ്പോഴും ജനക്കൂട്ടത്താൽ ആക്രമിക്കപ്പെട്ടു, എന്നാൽ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു. ഈ നവീകരണ നേതാക്കന്മാരോട് രാജാവിന് അനുഭാവമുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ അവർക്ക് പാപിയുടെ നീതിയായും അവൻ്റെ രക്ഷയുടെ ഏക പ്രത്യാശയായും പ്രസംഗിച്ചു. റോമയുടെ ഒരു ധീരനായ സംരക്ഷകനായി തന്നിൽ വിശ്വാസമർപ്പിച്ചിരുന്ന മഠാധിപതിയുടെ കോപം ജ്വലിച്ചു. തന്നെ സ്വന്തം മഠത്തിൽ നിന്നും വേഗം മറ്റൊരു മഠത്തിലേക്ക് മാറ്റി മുറിയിലിട്ട് കർശനമായ മേൽനോട്ടത്തിലാക്കി. തൻ്റെ പുതിയ മേൽനോട്ടക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സന്യാസിമാരിൽ അനേകർ തങ്ങൾ നവീകരണ പ്രസ്ഥാനത്തിലേക്ക് മാറി എന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചു. മുറിയുടെ അഴികൾക്കിടയിൽ കൂടി ടാസൻ തൻ്റെ കൂട്ടുകാർക്ക് സത്യത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നുകൊടുത്തു. വിപരീതോപദേശക്കാരെ കൈകാര്യം ചെയ്യുന്ന സഭയുടെ പരിപാടിയിൽ ഡാനിഷ് പാതിരിമാർ വിജയിച്ചിരുന്നു. എങ്കിൽ ടാസന്റെ ശബ്ദം പിന്നെ ഒരിക്കലും കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ഏതോ രഹസ്യ ജയിലറയിലെ കല്ലറയിലേക്ക് തള്ളുന്നതിനു പകരം അവർ തന്നെ മഠത്തിൽ നിന്നും പുറന്തള്ളി. ഇപ്പോൾ അവർക്ക് ശക്തിയില്ലാതായി. അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച രാജകീയ വിളംബര പ്രകാരം പുതിയ ഉപദേശത്തെ പഠിപ്പിക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തി. ടാസൻ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. പള്ളികളെ തുറന്നുകൊടുത്തു. കേൾക്കുവാൻ ആളുകൾ തടിച്ചുകൂടി. മറ്റുള്ളവരും ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പുതിയ നിയമം ഡാനിഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അവ ധാരാളം വിതരണം ചെയ്തു. ഈ വേളയെ തകിടം മറിക്കാനുള്ള പോപ്പ് പക്ഷക്കാരുടെ പ്രയത്നം അതിനെ വികസിപ്പിക്കാൻ പര്യാപ്തമായി. ഏറെ താമസിയാതെ ഡെൻമാർക്ക് നവീകരണ വിശ്വാസം അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. വിറ്റൻബർഗിലെ ഉറവയിൽ നിന്നും ജീവജലം കുടിച്ച യുവാക്കന്മാർ തങ്ങളുടെ രാജ്യത്തുള്ളവർക്ക് വേണ്ടി തിരുവചനം സ്വീഡനിലേക്കും വഹിച്ചുകൊണ്ടുപോയി. നാം അവരിൽ ബൃഹത്തായ ശക്തിയും വിപുലമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കും. എന്നാൽ അവർക്ക് താഴെയുള്ള നേതാക്കൾ അവരെ പോലെ അല്ലായിരുന്നു. നന്ന് സ്വീഡനിലെ അത്ര പ്രസിദ്ധമല്ലാത്ത ഇടങ്ങളിലേക്ക് വിനയാധീനരായ ഒലാഫ്, ലാറൻഷസ്, പെട്രി എന്നിവരിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കാം. അധികാരികളിൽ നിന്നും അനുയായികളിലേക്ക് നാം എന്ത് ദർശിക്കുന്നു? പണ്ഡിതന്മാരെയും വേദശാസ്ത്ര നിപുണരെയും സുവിശേഷ സത്യത്തെപ്പറ്റി ഗ്രാഹ്യമുള്ളവരും വിദ്യാലയങ്ങളിലെ പണ്ഡിത വേഷധാരികളുടെയും റോമിലെ പുരോഹിതന്മാരുടെയും മേൽ അനായാസം വിജയം കൈവരിച്ചവരെയുമാണ്. ഈ സംവാദത്തിൻ്റെ ഫലമായി സ്വീഡന്റെ രാജാവ് നവീകരണ വിശ്വാസം സ്വീകരിച്ചു. ഏറെ താമസിയാതെ തന്നെ ദേശീയ അസംബ്ലി അതിന് അനുകൂലമായ പ്രഖ്യാപനവും നടത്തി. ഒലാഫ് പെട്രി പുതിയ നിയമം സ്വീഡിഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. രാജാവിൻ്റെ താൽപ്പര്യപ്രകാരം രണ്ട് സഹോദരന്മാരും കൂടി ബൈബിൾ മുഴുവനും പരിഭാഷപ്പെടുത്തി. അങ്ങനെ സ്വീഡനിലെ ജനങ്ങൾക്ക് അവരുടെ ദേശീയ ഭാഷയിൽ ആദ്യമായിട്ട് ദൈവവചനം ലഭിച്ചു. രാജ്യത്ത് എല്ലായിടത്തും പുരോഹിതന്മാർ ദൈവവചനം വിശദീകരിച്ചു കൊടുക്കണമെന്നും സ്കൂളുകളിൽ കുട്ടികളെ ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണമെന്നും നിയമനിർമ്മാണ സഭ കൽപ്പിച്ചു. ക്രമേണ അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അന്ധകാരത്തെ സുവിശേഷത്തിൻ്റെ അനുഗ്രഹീത വെളിച്ചം അകറ്റിക്കളഞ്ഞു. റോമയുടെ പീഡനത്തിൽ നിന്നും സ്വതന്ത്രമായ രാഷ്ട്രം ഇതിനു മുൻപ് എങ്ങും പ്രാപിച്ചിട്ടില്ലാത്തത്ര ശക്തിയും മഹത്വവും കൈവരിച്ചു. സ്വീഡൻ നവീകരണത്തിൻ്റെ കോട്ടകളിൽ ഒന്നായിത്തീർന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷം കഠിനമായ കഷ്ടതയുടെ സമയത്ത് ഈ ചെറുതും അതുവരെ ദുർബലവുമായിരുന്ന രാജ്യം ഒരു സഹായഹസ്തം നീട്ടുവാൻ ധൈര്യം കാട്ടിയ യൂറോപ്പിലെ ഏക രാജ്യം. 30 വർഷത്തെ യുദ്ധത്തിലെ ഭീകരമായ പോരാട്ടത്തിൽ ജർമ്മനിയുടെ മോചനത്തിനായി വന്നു. വടക്കൻ യൂറോപ്പ് മുഴുവനും വീണ്ടും റോമയുടെ ക്രൂരതയിൻ കീഴിലാകുമെന്ന് തോന്നിപ്പോയി. പോപ്പിൻ്റെ വിജയതരംഗത്തിൻ്റെ ഗതി മാറ്റുവാനും കാൽവിനിസ്റ്റുകൾക്കും ലൂഥറന്മാർക്കും നിലനിൽപ്പിനുള്ള അവകാശം നേടിയെടുക്കാനും നവീകരണം സ്വീകരിച്ച രാജ്യങ്ങൾക്ക് മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുവാനും ജർമ്മനിയെ സഹായിച്ചത് സ്വീഡനിലെ സൈന്യമായിരുന്നു.